You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ഡോക്ടർ ബിന്ദു മുരളി, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ ബിന്ദു, റുബെല്ല ഇൻഫെക്ഷൻ എന്നുകൊണ്ട് എന്താണെന്ന് ആദ്യം തന്നെ ഒന്ന് വിശദീകരിക്കാമോ? ഇതേക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതിന്റെ ഒരു പ്രസക്തി എന്താണ്?
റുബെല്ല ഒരു തരം വൈറസ് ഉണ്ടാക്കുന്ന പകർച്ച വ്യാധിയാണ്. റുബെല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ പലതും തൊലിപ്പുറത്ത് തിണർപ്പുമാണ്. ഇതോടൊപ്പം തൊണ്ടവേദന ഉണ്ടാവാം, പൂക്കൊലിപ്പ് ഉണ്ടാവാം, കഴുത്തിൽ കഴുത വീക്കം എന്നീ ലക്ഷണങ്ങളും ഉണ്ടാവാം. റുബെല്ല ഏത് പ്രായക്കാരെയും ബാധിക്കാം, പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്കൂൾ കുട്ടികളിലാണ്. ബഹുഭൂരിപക്ഷം രോഗികളും രോഗബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഒരാഴ്ച കൊണ്ട് വിശേഷമായും സുഖപ്പെടും. അസുഖം പൂർണ്ണമായിട്ടും ഭേദമാവും. ഭൂരിപക്ഷം ആളുകളിലും രോഗം കൊണ്ട് ഒരു ഭവിഷ്യത്തും ഉണ്ടാകില്ല. എന്നാൽ ഗർഭിണികളായിരിക്കുമ്പോൾ റുബെല്ല പിടിപെട്ടാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമാണ്.
ഓക്കെ, അപ്പോൾ ഗർഭിണികളായിരിക്കുമ്പോൾ ആണ് ഏറ്റവും അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അതിന്റെ ഒരു എന്തെല്ലാം അപകടങ്ങളാണ് ഉള്ളത് ഗർഭിണികളായിരിക്കുമ്പോൾ ഇത് ബാധിച്ചാൽ? അത് അതോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് ഗർഭിണികൾക്കും അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു ആർക്കും റുബെല്ല വരുന്നത് എങ്ങനെയാണ്?
റുബെല്ല ബാധിച്ച രോഗി ശ്വസിക്കുമ്പോഴും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും രോഗമുണ്ടാക്കുന്ന വൈറസ് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ പറക്കും. റുബെല്ലയോട് പ്രതിരോധ ശക്തി ഇല്ലാത്തൊരു വ്യക്തി, അതൊരു ഗർഭിണിയായാലും അല്ലെങ്കിലും, റുബെല്ല ബാധിച്ച ഒരാളുടെ അടുത്ത് ഇടപഴകുമ്പോൾ വൈറസ് അവരിൽ പ്രവേശിക്കുകയും രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ റുബെല്ല ബാധിച്ചാൽ മറുത്തുള്ള വഴി ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ അവയവങ്ങളിലും ഈ റുബെല്ല ബാധിക്കും. ഗർഭിണിയായി 10 ആഴ്ചക്കുള്ളിലാണ് റുബെല്ല ബാധിക്കുന്നതെങ്കിൽ ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. 20 ആഴ്ചക്കുള്ളിലാണ് റുബെല്ല ബാധിക്കുന്നതെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ഹൃദയ സംബന്ധമായ തകരാറുകൾ, ബുദ്ധിമാന്ദ്യം, കാഴ്ച ശക്തിയെ ബാധിക്കുന്ന വൈകല്യങ്ങൾ എന്നിവ പിടിപെടാം. 20 ആഴ്ചക്ക് ശേഷം ആണ് ഇത് ബാധിക്കുന്നതെങ്കിൽ നവജാത ശിശുവിൽ വളർച്ചക്കുറവ്, കേൾവിക്കുള്ള തകരാറുകൾ എന്നിവയാണ് ഉണ്ടാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗർഭത്തിൽ ഏത് ഘട്ടത്തിൽ റുബെല്ല ബാധിച്ചാലും ഗർഭസ്ഥ ശിശുവിന് തകരാറുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ ശിശുക്കൾക്ക്, ഗർഭസ്ഥ ശിശുക്കൾക്ക് ഇത് വളരെ അധികം ഒരു അപകടം നിറഞ്ഞൊരു കാര്യമാണ് റുബെല്ല. അപ്പോൾ ഇത് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ റുബെല്ല എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതായിരിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പറയുന്നത്, WHO പറയുന്നത്. ഇത് 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 പറയുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക?
സൂചിപ്പിച്ചതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ റുബെല്ല നിർമാർജ്ജനം ചെയ്തിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. രോഗപ്രതിരോധ മേഖലയിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനകരമായൊരു നേട്ടമാണ്. റുബെല്ല പോലെയുള്ള ഒരു പകർച്ചവ്യാധി ഒരു രാജ്യത്തെ നിർമാർജ്ജനം ചെയ്യുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്ത് റുബെല്ല ഒരാളിൽ നിന്ന് മറ്റൊരാളേക്ക് പകർന്നു പിടിക്കില്ല എന്നതാണ്. 2004 ഓസ്ട്രേലിയയിൽ റുബെല്ല ഒരു നോട്ടിഫൈഡ് ഡിസീസ്, അതായത് ആരോഗ്യ അധികൃതരെ അറിയിക്കേണ്ട അസുഖമായി ഡിക്ലെയർ ചെയ്തു. അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി വർഷം തോറും റുബെല്ലയുടെ കൃത്യമായ സ്ഥിതി വിവര കണക്ക് ലഭ്യമാണ്. ഈ വർഷം ഇതുവരെ രാജ്യവ്യാപകമായി 8 റുബെല്ല കേസുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ കേസുകളെല്ലാം തന്നെ ഓസ്ട്രേലിയക്ക് പുറത്തു നിന്ന് രോഗം ബാധിച്ച ആളുകൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് കൊണ്ടുവന്നതാണ്. ഓസ്ട്രേലിയക്കകത്ത് രോഗ സംക്രമണം, രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ വസ്തുത.
ഓക്കെ, അപ്പോൾ ഡോക്ടർ ബിന്ദു, ഇത് ഓസ്ട്രേലിയയിൽ പൂർണ്ണമായും റുബെല്ല നിർമാർജ്ജനം ചെയ്തു എന്ന് പറയുമ്പോഴും അതുമോട് അനുബന്ധിച്ചൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഗർഭിണികളെ വളരെയധികം ഒരു അപകടകരമായ ഒരു സന്ദർഭത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥിതിവിശേഷത്തിലേക്ക് നയിക്കുന്ന ഒരു രോഗമാണല്ലോ ഇത്, പ്രത്യേകിച്ച് ഗർഭസ്ഥ ശിശുക്കളെ വലിയ രീതിയിൽ ബാധിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നിർമാർജനം ചെയ്തു എന്ന റിപ്പോർട്ട് വരുമ്പോൾ ഒരു എത്രമാത്രം ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട്?
അതായത് ഏത് പകർച്ചവ്യാധിയും നിയന്ത്രണ വിധേയമാക്കുന്നത് അതിൽ പ്രതിരോധ കുത്തിവെപ്പ് കൂടിയാണ്. ഇത്തരത്തിൽ ഒരു കുത്തിവെപ്പിലൂടെ പ്രതിരോധ ശക്തി നേടിയ ഒരാൾ മുതല രോഗം ബാധിച്ച ഒരാളുടെ അടുത്ത് ചെന്നാൽ രോഗം ബാധിക്കില്ല, അയാൾക്ക് രോഗം അയാൾക്ക് വരില്ല. കൂടുതൽ പേര് ഇതുപോലെ കുത്തിവെപ്പ് ചെയ്യുമ്പോൾ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും, സമൂഹ രോഗ പ്രതിരോധ ശേഷി വർദ്ധിക്കും. അപ്പൊ രോഗം പടർന്നുപിടിക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. ഓസ്ട്രേലിയ കണക്ക് പ്രകാരം എന്താ വെച്ചാൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വളരെ വളരെ ഫലപ്രദമാണ്. ഓസ്ട്രേലിയയുടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കിടയിൽ 95% കുട്ടികളും റുബെല്ലക്കെതിരെ പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു വാക്സിനേഷൻ പദ്ധതി വളരെ ഫലപ്രദമായി നടക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണമായി ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നത്.
അതെ, ഒന്നത്. പിന്നെ കുട്ടികൾക്ക് പുറമെ റുബെല്ലക്കെതിരെ സ്വാഭാവികമായിട്ട് കുത്തിവെപ്പ് മുഖേനയോ സ്വാഭാവികമായോ അല്ല, കുത്തിവെപ്പ് മുഖേനയോ പ്രതിരോധ ശക്തി കിട്ടാത്ത ആളുകൾ, അതായത് യുവതികൾ, അമ്മമാർ എന്നിവർ വേണ്ട അഭയാർത്ഥികൾ വരെ NIP നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വഴി സൗജന്യമായിട്ട് ഈ പ്രതിരോധ കുത്തിവെപ്പ് ലഭ്യമാണ് ഓസ്ട്രേലിയയിൽ. ഇങ്ങനെ വളരെ കാര്യക്ഷമമായ എഫക്റ്റീവ് ആയിട്ടുള്ള ആരോഗ്യ രക്ഷാ പരിപാടികൾ കൊണ്ടാണ് ഇത് ഓസ്ട്രേലിയക്ക് നേടിയെടുക്കാൻ പറ്റിയത്. ഇപ്പൊ നമ്മൾ ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഗർഭിണികള് സാധാരണ ഗൈനക്കോളജിസ്റ്റ് ഗർഭിണികളെ കാണുമ്പോൾ നമ്മൾ ആദ്യത്തെ പരിശോധനകൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ ഗർഭിണിക്ക് റുബെല്ലക്കെതിരെ പ്രതിരോധ ശക്തി ഉണ്ടോ എന്ന്. ആ ടെസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ആ രോഗിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അതായത് ഗർഭിണിയായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങള് എന്തായാലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് സ്ഥിരീകരിക്കും, ഈ സ്ത്രീക്ക് റുബെല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടോ, പ്രതിരോധ ശക്തി ഉണ്ടോ എന്ന്.
ഇല്ലാത്ത സാഹചര്യത്തിൽ അതിനാവശ്യമായിട്ടുള്ളൊരു വാക്സിനേഷൻ ഗർഭിണി ആയിരിക്കുമ്പോൾ എടുക്കാൻ അനുവാദമുള്ളതാണോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടോ?
അതെ, റുബെല്ലക്കെതിരെ ശരിക്കും പറയുകയാണെങ്കിൽ 2 ടൈപ്പ് വാക്സിൻസ് ആണ് ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആയിരുന്നത്. ഒന്ന് MMR വാക്സിൻ എന്ന് പറയും, അതായത് മീസിൽസ്, മംസ്, റുബെല്ല, 5-ാം പനി, മുണ്ടിവീക്കം, റുബെല്ല എന്നീ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുത്തിവെപ്പാണ്. ഭാഗികമായിട്ട് നിർവീര്യമാക്കിയ വൈറസാണ് കുത്തിവെപ്പിന് ഉപയോഗിക്കുന്നത്, അതായത് ലൈവ് അറ്റിനേറ്റഡ് വൈറസ് എന്ന് പറയും. MMRന് പുറമെ നമുക്ക് വൈറസ് അല്ല, അതായത് ചിക്കൻ ബോക്സിന് ഉപയോഗിച്ചുള്ള ഒരു കോമ്പിനേഷൻ വാക്സിൻ കൂടെ ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ വൈറസുകളെല്ലാം തന്നെ ലൈവ് അറ്റിനേറ്റഡ് വൈറസുകളാണ്. അതുകൊണ്ട് ഗർഭിണികൾക്ക് ഗർഭസമയത്ത് ഇത് ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. MMR വാക്സിൻ നിർവീര്യമായിട്ടുള്ള, ഭാഗികമായി നിർവീര്യമായിട്ടുള്ള വൈറസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണത്. ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഒരു രോഗപ്രതിരോധ ശക്തി കുറഞ്ഞൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഭാഗികമായി നിർവീര്യമാക്കിയിട്ടുള്ള വൈറസ് നമ്മൾ കുത്തിവെക്കുമ്പം ശരിക്കും രോഗിക്ക് ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. ശിശുവിന് മേലിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമോ എന്ന് കണക്കാക്കിയിട്ടാണ് ഗർഭസമയത്ത് നമ്മൾ ഈ വാക്സിൻ കൊടുക്കാത്തത്.
ഓക്കെ, എപ്പോഴാണ് ഓസ്ട്രേലിയയിലെ ഒരു വിവിധ പദ്ധതികൾ പ്രകാരം അല്ലെങ്കിൽ ഒരു ചട്ടങ്ങൾ പ്രകാരം എന്തെല്ലാം വാക്സിനുകളാണ് റുബെല്ലക്കെതിരെ ഉള്ളത്, അത് എപ്പോഴാണ് എടുക്കേണ്ടത്, ഏത് പ്രായത്തിലാണ് എടുക്കേണ്ടത് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ?
കുട്ടികൾക്ക് അതായത് 12 മാസവും 15 മാസവും 2 ഡോസായിട്ടാണ് വാക്സിൻ കൊടുക്കുന്നത്. ഒരു ഫസ്റ്റ് ഡോസും അത് കഴിഞ്ഞിട്ട് ഒരു ബൂസ്റ്റർ ഡോസും കൊടുക്കും 15 മാസമാകുമ്പോൾ. പിന്നെ 20 വയസ്സ് താഴെയുള്ള എല്ലാ യുവതികളും, അതായത് യുവതികൾക്ക് വാക്സിനേഷൻ ലഭ്യമാണ്. ഗർഭിണികളാകുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് അവർക്ക് റുബെല്ല ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചാൽ ഞങ്ങൾക്ക് ഗർഭസ്ഥിതിയിൽ ആ വാക്സിൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് വാക്സിൻ കൊടുക്കും, അടുത്ത കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള കുടിയേറിയിരിക്കുന്ന പലരും തന്നെ ഇപ്പോൾ 10 വയസ്സിന് ശേഷവും 20 വയസ്സിന് ശേഷവും ഒക്കെ കേരളത്തിൽ നിന്നെത്തിയവരും അല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തിയവരും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ ജനിച്ചവർക്ക് റുബെല്ല വാക്സിൻ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള റെക്കോർഡുകളുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത് കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
നമ്മൾ ഗർഭിണി ആവാൻ ഉദ്ദേശിക്കുന്ന ഒരു യുവതി സാധാരണഗതിയിൽ ഒരു 2-3 മാസം മുമ്പ് അവരുടെ ജി പിയെ സന്ദർശിക്കുകയും അവരുടെ വാക്സിനേഷൻ സ്റ്റാറ്റസും ബാക്കി എല്ലാ അസുഖങ്ങളുടെ കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കും സാധാരണഗതിയിൽ. അതാണ് റെക്കമെൻഡേഷൻ ഓസ്ട്രേലിയയിൽ. കാരണം ഇത് വളരെ അധികം ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള കാര്യമാണ്. പുറത്തുനിന്ന് വരുന്ന ആളുകൾ അധിക പേരും ഓസ്ട്രേലിയന്റെ ചട്ടവട്ടങ്ങൾ കൂടെ അല്ലാതെ പോലെ വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അത് ചെയ്തിട്ട് അപ്പൊ അവർ ഇമ്മ്യൂണൈസ്ഡ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ റുബെല്ല വാക്സിനേഷൻ കൊടുക്കും. മാത്രമല്ല കൊടുത്തു കഴിഞ്ഞാൽ 3 മാസത്തോളം ഗർഭം ധരിക്കരുത് എന്ന് പറയുകയും ചെയ്യും ഈ മേൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്.
ഓക്കെ ഡോക്ടർ ബിന്ദു, അപ്പോൾ നമ്മളിൽ പലരും തന്നെ ഭൂരിഭാഗം ആളുകളും തന്നെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു വാക്സിനേഷൻ സംവിധാനങ്ങളില്ലാത്ത പല രാജ്യങ്ങളിലുമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്?
അതെ, ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ റുബെല്ലക്ക് പുറമെ മറ്റ് പല രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട്. ഒന്ന് റുബെല്ല, ടൈഫോയിഡ്, കോളറ, മലേറിയ, അഞ്ചാം പനി, ടെറ്റനസ്, ഡിസ്തീരിയ, പോളിയോ, ഇതൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രതിരോധിക്കാവുന്ന രോഗങ്ങളാണ്. ഇന്ത്യയിലേക്ക് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എന്തൊക്കെ പ്രതിരോധ കുത്തിവയ്പ്പ് നിങ്ങൾ മുന്നെടുത്തിട്ടുണ്ട്? ഇപ്പോഴെന്തൊക്കെയാ കുത്തിവയ്പ്പ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ട് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് മാറ്റങ്ങളുണ്ടാവും കുറച്ചൊക്കെ. ഇപ്പൊ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഒരു 4-5 ആഴ്ച മുന്നേ ജി പിനെ പോയി കണ്ടിട്ട് നിങ്ങൾ യാത്ര തിരിക്കുന്നത് സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ യാത്രാ പദ്ധതി അനുസരിച്ച് ജി പി ഒരു ലിസ്റ്റ് ഓഫ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിർദ്ദേശിക്കും. അത് ആണ് ചെയ്യേണ്ടത്.
ഓക്കെ, ഡോക്ടർ ബിന്ദു മുരളി SBS മലയാളത്തോട് റുബെല്ലയെ കുറിച്ച് ഇത്രയും വിശദമായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു. SBS.com.au.